മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
നമസ്കാരം, ദ പവർ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഞാൻ ജയചന്ദ്രൻ, ഇലങ്കത്ത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, മലയാള മനോരമ, കൊല്ലം. കുടുംബശ്രീ അംഗങ്ങളായ വീട്ടമ്മമാർ യോഗം കൂടുന്നിടത്ത് സ്ഥാനാർത്ഥികൾക്ക് എന്താണ് കാര്യം? അയൽക്കൂട്ട യോഗങ്ങളിൽ പങ്കെടുത്ത് സ്ത്രീകൾ അവരുടെ കൊച്ചു കൊച്ചു പദ്ധതികൾ ചർച്ച ചെയ്യുന്നിടത്ത് വെളുക്ക ചിരിച്ചുകൊണ്ട് തൊഴുത് സ്ഥാനാർത്ഥികൾ പോകേണ്ട കാര്യമുണ്ടോ? അയൽക്കൂട്ടങ്ങളുടെ പേരിലോ CDSന്റെയോ ADSന്റെയോ പേരിലോ നടക്കുന്ന യോഗങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ സ്ഥാനാർത്ഥികൾ തൊഴു കൈകളോടെ ചെല്ലുന്നത് സ്ത്രീകളുടെ ക്ഷേമം അന്വേഷിക്കാനല്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. കുടുംബശ്രീ യോഗങ്ങൾ നടക്കുന്നിടത്ത് സ്ഥാനാർത്ഥി അഥവാ വഴിതെറ്റിയാണെങ്കിലും ചെന്ന് നിരിക്കട്ടെ, ചുമ്മാ ഒരു ചിരിയും ചിരിച്ച് തൊഴു കൈകളുമായി പോകുന്നതാകും ഉത്തമം. അല്ലാതെ അവിടെ ചുറ്റിക്കറങ്ങി നിന്ന് വോട്ട് ചോദിക്കുന്നത് മിനിമം ഭാഷയിൽ കുടുംബശ്രീയുടെ രാഷ്ട്രീയ വൽക്കരണം തന്നെ. കുടുംബശ്രീയെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന ആരോപണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാരണം രണ്ടര പതിറ്റാണ്ട് കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത കൂട്ടായ്മയായി കുടുംബശ്രീ മാറിക്കഴിഞ്ഞുവല്ലോ. സംസ്ഥാനത്താകെ കുടുംബശ്രീക്ക് 1070 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളും അതായത് CDSകൾ, 19470 ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളും അതായത് ADS എന്നിവയുണ്ട്. ഇതിനും പുറമെ 320,000 അയൽക്കൂട്ടങ്ങളുമുണ്ടെന്നാണ് കണക്ക്. ഏതാണ്ട് 46.5 ലക്ഷം സ്ത്രീകൾ കുടുംബശ്രീ യൂണിറ്റുകളിൽ അംഗങ്ങളാണ്. അതായത് 3.5 കോടി വരുന്ന കേരള ജനസംഖ്യയുടെ നിർണായക ഭാഗം കുടുംബശ്രീ അംഗങ്ങളാണ് എന്നർത്ഥം. അവിടെ ചെന്ന് വോട്ട് ചോദിക്കുക എന്നത് പത്തനംതിട്ടയിലെ CPM സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റേത് എന്നല്ല ഏത് സ്ഥാനാർത്ഥിയുടെയും സ്വപ്നമാണ്. കുടുംബശ്രീയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന ആരോപണം CPM പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. പാർട്ടി പരിപാടികൾക്ക് കുടുംബശ്രീ അംഗങ്ങളെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുന്നുവെന്ന ആരോപണം പലതവണ നമ്മൾ കേട്ടതുമാണ്. കുടുംബങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വീട്ടമ്മമാരെ ശക്തിപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെ ഏതാണ്ട് 2.5 പതിറ്റാണ്ടിലേറെ മുമ്പ് സ്ഥാപിതമായ കുടുംബശ്രീയുടെ വോട്ടുബലത്തിൽ CPM കണ്ണുവച്ചിട്ടും ഏറെക്കാലമായി. ഡോക്ടർ തോമസ് ഐസക്കിന് കുടുംബശ്രീയോട് അല്പം താല്പര്യം കൂടുതലാണെന്നതിന് ഒരു ചരിത്രമുണ്ട്. 1997 ആരംഭിച്ച ജനകീയാസൂത്രണ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തി സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അന്നൊരു 3-അംഗ സമിതിയെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഡോക്ടർ SM വിജയാനന്ദ്, അന്നത്തെ ആസൂത്രണ കമ്മീഷൻ അംഗം ഡോക്ടർ TM തോമസ് ഐസക്, ഡോക്ടർ പ്രകാശ് ബക്ഷി എന്നിവരായിരുന്നു ഈ കമ്മിറ്റിയിൽ. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 1997-98 സംസ്ഥാന ബജറ്റിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്ന പേരിൽ കുടുംബശ്രീ രൂപീകരിക്കുന്നതായി പ്രഖ്യാപനം വരുന്നത്. ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കുടുംബശ്രീയുടെ സാധ്യത കണ്ടിട്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ കുടുംബശ്രീ യോഗങ്ങളിൽ തോമസ് ഐസക്ക് തൊഴുകൈകളുമായി ചെന്നത്. ഐസക്ക് അവരുടെ തൊഴുകൈകളുമായി ചെന്ന് വോട്ട് ചോദിച്ചപ്പോൾ UDF അതേക്കുറിച്ച് ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഇനി ആവർത്തിക്കരുതെന്ന് കളക്ടർ ഐസക്കിനെ താക്കീതും ചെയ്തു. CPMമാർക്ക് ഈ താക്കീത് ചങ്കിൽ തറച്ച പോലെയായി. കുടുംബശ്രീ എന്ന ആശയത്തിന് വിത്തിട്ടവരിൽ ഒരാളെന്ന് അവകാശപ്പെടുന്ന തോമസ് ഐസക്കിനെ കുടുംബശ്രീ യോഗത്തിൽ ചെന്നതിൻ്റെ പേരിൽ താക്കീതോ? എന്നാലൊന്ന് കണ്ടിട്ട് തന്നെയെന്ന് പറഞ്ഞ് CPM രംഗത്തിറങ്ങി. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ആൻ്റോ ആൻ്റണിയുടെ പേരും ചിത്രവും പതിച്ച വെയ്റ്റിംഗ് ഷെഡുകൾ മറയ്ക്കണമെന്ന ആവശ്യവുമായി LDF ജില്ലാ കളക്ടറെ സമീപിച്ചു. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇതുവരെ കണ്ട ഏറ്റവും കൗതുകമുള്ള ആവശ്യങ്ങളിൽ ഒന്നായി അത്. പരാതി കിട്ടിയപാടെ കളക്ടറുടെ ഉത്തരവും വന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ആൻ്റോ ആൻ്റണി MPയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വെയ്റ്റിംഗ് ഷെഡുകളിൽ പതിച്ചിരുന്ന MPയുടെ പേരും ഫോട്ടോയും എത്രയും പെട്ടെന്ന് മറയ്ക്കുക. കേട്ടപാടെ ഉദ്യോഗസ്ഥർ പഴയ മുണ്ടും ലുങ്കിയുമായി ഓടിയിറങ്ങി. മണ്ഡലത്തിലാകെ 63 വെയ്റ്റിംഗ് ഷെഡുകൾ ആൻ്റോ ആൻ്റണിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചുവെന്നാണ് കണക്ക്. ഈ 63 പേരും ഫോട്ടോയും മറയ്ക്കാൻ കഴിയുന്ന മുണ്ടും ലുങ്കിയും ശേഖരിക്കാനുള്ള നെട്ടോട്ടത്തിലാണത്രേ ഇപ്പോൾ ഉദ്യോഗസ്ഥർ. കുടുംബശ്രീയെ തരാതരം പോലെ CPM രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതുപോലെ പൊതുജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് അനുവദിക്കുന്ന MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ MPയുടെ പേര് വെണ്ടയ്ക്ക അക്ഷരങ്ങളിൽ എഴുതി വയ്ക്കുകയോ ഫോട്ടോ പതിച്ചു വയ്ക്കുകയോ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന് ചിന്തിക്കേണ്ട കാലവുമായി. MP ഫണ്ട് ആരുടെയും തറവാട്ട് സ്വത്തല്ല, അത് ജനങ്ങളടയ്ക്കുന്ന നികുതിപ്പണത്തിൽ നിന്നുള്ള വിഹിതത്തിൻ്റെ ഭാഗമാണ്. MPമാർ മാറിക്കൊണ്ടേയിരിക്കും, MP ഫണ്ടിൻ്റെ വിനിയോഗം തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ആൻ്റോ ആൻ്റണിയെ കുറ്റം പറയുന്ന CPMും LDFുകാരും അവരുടെ MPമാരുടെയും MLAമാരുടെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഭിത്തികളിൽ പടുകൂറ്റനക്ഷരങ്ങളിൽ MPയുടെയോ MLAമാരുടെയോ പേരുകൾ എഴുതി വെച്ചിട്ടില്ലെന്ന് പറയാനാവുമോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട MPമാരും MLAമാരും ഈ അഭ്യാസം പയറ്റാറുണ്ട്. നാട്ടിലൊരു കൊച്ചു മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചാൽ അതിൻ്റെ നടുഭാഗത്ത് MLAയുടെയോ MPയുടെയോ പേരെഴുതിയ ബോർഡ് വയ്ക്കുന്ന നാടാണ് നമ്മുടെ കേരളം. മിനി മാസ്റ്റ് ലൈറ്റിൻ്റെ ചുവട് കോൺക്രീറ്റ് ചെയ്യുന്നത് മുതൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഇടുന്നത് വരെ പത്രവാർത്തകളാക്കാൻ മത്സരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരുള്ള ജനപ്രതിനിധികളുള്ള നാടാണ് നമ്മുടെ കേരളം. അവിടെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം മുടന്തൻ പരാതികളുമായി മുന്നണികൾ രംഗത്ത് വരുന്നത് കാണുമ്പോഴാണ് ജനങ്ങൾ സത്യത്തിൽ മൂക്കത്ത് വിരൽ വെക്കുന്നത്. MB ഫണ്ട് എന്ന പരിപാടി നമ്മുടെ രാജ്യത്ത് തുടങ്ങിയിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല. PV നരസിംഹറാവു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കെ 1993 ഡിസംബറിലാണ് ആദ്യമായി രാജ്യത്ത് MB ഫണ്ട് എന്ന സംവിധാനം ഏർപ്പെടുത്തുന്നത്. ലോക്സഭ രാജ്യസഭ MPമാർക്ക് അവരുടെ മണ്ഡലങ്ങളിലോ സംസ്ഥാനങ്ങളിലോ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ 1 കോടി രൂപ വീതമാണ് ആദ്യം അനുവദിച്ചത്. ആദ്യം 1 കോടിയിൽ തുടങ്ങിയ MP ഫണ്ട് ഇപ്പോൾ വർഷം 5 കോടി രൂപ വീതമായിട്ടുണ്ട്. അതായത് ഒരു MPക്ക് 5 വർഷം കൊണ്ട് MP ഫണ്ട് ഇനത്തിൽ 25 കോടി രൂപ ചെലവഴിക്കാൻ കിട്ടും. എന്നുവെച്ചാൽ MPക്ക് നേരിട്ട് ഇഷ്ടം പോലെ ചെലവഴിക്കാമെന്നല്ല അർത്ഥം. MP ശുപാർശ ചെയ്യുന്ന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം ഭരണാനുമതി നൽകി പദ്ധതി നടപ്പാക്കും. ലോക്സഭ MPക്ക് ആ മണ്ഡലത്തിൽ മാത്രമേ ഫണ്ട് വിനിയോഗിക്കാനാവൂ. പ്രത്യേക സാഹചര്യങ്ങൾ, അതായത് സുനാമി പോലെ പ്രകൃതി ദുരന്തങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും നിശ്ചിത തുക അനുവദിക്കാം, ശുപാർശ ചെയ്യാം. അതുപോലെ രാജ്യസഭ MPക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാണോ ആ സംസ്ഥാനത്തെവിടെയും ഫണ്ട് നൽകാം. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട MPമാർക്കാണെങ്കിൽ രാജ്യം മുഴുവൻ എവിടെ വേണമെങ്കിലും പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കാൻ ശുപാർശ ചെയ്യാം. കുടിവെള്ളം, വിദ്യാഭ്യാസം, വൈദ്യുതി, ആരോഗ്യം, ശുചീകരണം, ജലസേചനം, റെയിൽവേ, റോഡ്, നടപ്പാത, പാലം, കായികം, കൃഷി, സ്വയം സഹായ സംഘങ്ങൾ, നഗരവികസനം തുടങ്ങിയവയ്ക്കായി മുൻഗണനാക്രമത്തിൽ ഫണ്ട് വിനിയോഗിക്കാമെന്നാണ് വ്യവസ്ഥ. പൊതു സ്വകാര്യ ഏജൻസികൾക്കായി ഓഫീസ് കെട്ടിടമോ പാർപ്പിടമോ നിർമ്മിക്കാനോ നഷ്ടപരിഹാര ഇനത്തിൽ നൽകാനോ MP ഫണ്ട് കൊടുക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. മതസ്ഥാപനങ്ങൾക്കും പാടില്ല. MP ഫണ്ടിൻ്റെ 15% പട്ടികജാതി മേഖലയിലും 5.5% പട്ടികവർഗ മേഖലയിലും വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് MP ഫണ്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾ അത്ര പെട്ടെന്ന് തള്ളിക്കളയാനാവില്ല. നാടിൻ്റെ മുക്കിലും മൂലയിലും MP ഫണ്ട് വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പത്തനംതിട്ടയിൽ ആൻഡ്രോ ആൻ്റണി MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡുകളിലെ പേരും ഫോട്ടോയും മറയ്ക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന CPM ആണ് അന്ന് 1993 MP ഫണ്ട് സംവിധാനം ആരംഭിച്ചപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് എന്നും ഓർക്കണം. ധനദുർവിനിയോഗമാണെന്നായിരുന്നു അന്നത്തെ ആരോപണം. ഇന്ന് CPMൻ്റെ MPമാരുൾപ്പെടെ MP ഫണ്ട് വാങ്ങുകയും ചെലവഴിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും കൗതുകകരമായ കാര്യം. കേരളത്തിലെ ഇപ്പോഴത്തെ 20 ലോക്സഭാ MPമാർക്ക് ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് 25 കോടി രൂപ കിട്ടേണ്ടതാണെങ്കിലും കിട്ടിയത് 17 കോടി മാത്രമാണ്. കോവിഡ് മൂലം MP ഫണ്ട് 2 വർഷം വെട്ടിക്കുറച്ചു. അതായത് 2019-20 5 കോടി കിട്ടി. കോവിഡ് മൂലം 2020-21 ഒന്നും കിട്ടിയില്ല. 2021-22 3 കോടി വെട്ടിക്കുറച്ച് 2 കോടി മാത്രം നൽകി. 2022-23 പഴയ പോലെ 5 കോടിയും കിട്ടി. ഫലത്തിൽ 2 വർഷം കൊണ്ട് MPമാർക്ക് നഷ്ടപ്പെട്ടത് 8 കോടി രൂപ. ഈ 17 കോടി കൊണ്ടാണ് മണ്ഡലത്തിലുള്ള അനേകായിരം നിവേദനങ്ങളിൽ നിന്ന് ആവശ്യമായവ തിരഞ്ഞെടുത്ത് MPമാർ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ശുപാർശ ചെയ്തത്. അവയാണ് ഇപ്പോൾ മുണ്ടും ലുങ്കിയും കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത്. പൊതുഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിലും മറ്റും MPയുടെയോ MLAയുടെയോ പേരെഴുതി വയ്ക്കുന്നത് ശരിയോ തെറ്റോ എന്ന ചർച്ച ഗൗരവമായി ഉയർന്നു വരേണ്ട കാലമായി എന്നാണ് പത്തനംതിട്ട പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ കുടുംബശ്രീ പോലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിലും മറ്റും തൊഴിൽ കൈകളോടെ സ്ഥാനാർത്ഥികൾ ചെല്ലേണ്ടതുണ്ടോ എന്ന കാര്യവും അതേ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. അടുത്തയാഴ്ച കാണും വരെ നമസ്കാരം.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.